ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
അമേരിക്കൻ ഹ്യൂമറിസ്റ്റ് ആയിരുന്ന എർമ ലൂയിസ് ബൊംബേക്ക് എഴുതിയ സൺലൈറ്റ് ഓഫ് ദ സ്പിരിറ്റിൽ ദൈവം അച്ഛന്മാരെ സൃഷ്ടിച്ചപ്പോൾ എന്നൊരു ഭാഗം രസകരമാണ്. അച്ഛൻ, അമ്മ എന്നീ സൃഷ്ടികളെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് അച്ഛനെ പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതുന്നു: ദൈവം അച്ഛന്മാരെ സൃഷ്ടിച്ചപ്പോൾ ഹി സ്റ്റാർട്ടഡ് വിത്ത് എ ടോൾ ഫ്രെയിം. അത് കണ്ടുനിന്ന ഏഞ്ചൽ ചോദിച്ചു, ഇത് എന്തു തരം അച്ഛനാണ്? കുട്ടികളെ വളരെ ചെറുതായി സൃഷ്ടിക്കുകയും അവരുടെ അച്ഛനെ ഇങ്ങനെ വലിയ ഉയരത്തിലും സൃഷ്ടിച്ചാൽ അതൊരു വലിയ സങ്കീർണതയുണ്ടാക്കില്ലേ? ഉദാഹരണത്തിന്, കുട്ടികളുമായി ഒന്ന് ഗോലി കളിക്കണമെങ്കിൽ പോലും അച്ഛന് മുട്ടിലിരിക്കേണ്ടി വരില്ലേ? നടുവളയാതെ കുട്ടിയെ എടുത്ത് കട്ടിലിൽ കിടത്താൻ കഴിയുമോ? എന്തിന് കുഞ്ഞു നിന്നല്ലാതെ കുഞ്ഞിനൊരു മുത്തം കൊടുക്കാൻ സാധിക്കുമോ? സ്രഷ്ടാവ് അതിനു പറഞ്ഞ മറുപടി: പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷെ കുഞ്ഞിനെപ്പോലെ തന്നെ അച്ഛനെയും സൃഷ്ടിച്ചാൽ വെറുമൊരു ചൈൽഡ് സൈസ് അച്ഛനായാൽ കുഞ്ഞ് പിന്നെ ആരെ നോക്കിയാണ് വളരുന്നത്? തുടർന്ന് സ്രഷ്ടാവ് അച്ഛന്റെ കൈകൾ മെനഞ്ഞപ്പോൾ അതും വലിപ്പമുള്ളതായിരുന്നു. ഏഞ്ചലിനൊട്ടും രസിച്ചില്ല എന്ന് ആ തലയാട്ടലിൽ നിന്ന് വ്യക്തമായിരുന്നു. ഇതെന്ത് പണിയാണ്? ഇത്രയും വലിയ കൈകൊണ്ട് ഡയപ്പർ പിൻ പോലും മാനേജ് ചെയ്യാൻ സാധിക്കില്ല. പോണിടെയിലിൽ റബ്ബർ ബാൻഡ് ഇടാൻ പോലും പ്രയാസമായിരിക്കും. എന്തിന് വല്ല മുള്ളോ കുപ്പിച്ചില്ലോ കുഞ്ഞിന്റെ കൈയിലോ കാലിലോ തറച്ചാൽ അതെടുക്കാൻ പോലും ഈ പാണ്ഡൻ കൈകൊണ്ട് സാധിക്കില്ല. സ്രഷ്ടാവ് പറഞ്ഞത്, എനിക്കറിയാം, പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ. കുഞ്ഞിന് വല്ലാത്ത സങ്കടം തോന്നി കരയാൻ തുടങ്ങുമ്പോൾ അവന്റെ മുഖം കൈക്കുള്ളിലാക്കി ആശ്വസിപ്പിക്കാൻ ഇത്രയും വലിപ്പമുള്ള കൈകൾ വേണ്ടേ? നീണ്ടുമെലിഞ്ഞ കാലുകളും വിശാലമായ തോളും രൂപപ്പെടുത്തിയപ്പോഴും ഏഞ്ചലിന് പിടിച്ചില്ല. മടിത്തട്ടില്ലാത്ത രൂപത്തെയാണ് നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ഏഞ്ചൽ കളിയാക്കി. സ്രഷ്ടാവ് പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഉത്സവപ്പറമ്പിൽ കാഴ്ചകളൊക്കെ കണ്ട് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കുഞ്ഞിനെയും തോളത്തിരുത്തി ആയാസമില്ലാതെ പോകണമെങ്കിൽ ഈ വിശാലമായ തോള് വേണം എന്ന്. ഇങ്ങനെ സ്രഷ്ടാവിന്റെ കരവിരുതിൽ അച്ഛൻ രൂപം പൂർത്തിയായിക്കൊണ്ടിരുന്നു. ഏഞ്ചൽ വിയോജിപ്പുകൾ പറഞ്ഞുകൊണ്ടുമിരുന്നു. ഒടുവിൽ കണ്ണീരുകൂടി ഉൾച്ചേർത്തപ്പോൾ പൂർത്തിയായതായി സ്രഷ്ടാവിന് തോന്നി. കണ്ണീരെന്തിന് എന്ന് ചോദിക്കും മട്ടിൽ മിഴിച്ചു നിന്ന മാലാഖയോട് സ്രഷ്ടാവ് പറഞ്ഞു, അമ്മയെപ്പോലെ തന്നെ കുഞ്ഞിനെ സ്നേഹിക്കാൻ അച്ഛനും കഴിയണ്ടേ? അതിന് ഈ കണ്ണീരും കൂടി ഉൾച്ചേർക്കണം. സ്നേഹവും കരുതലും നൊമ്പരവും ഒക്കെയാണ് അച്ഛൻ, അമ്മയെപ്പോലെ തന്നെ. ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു അച്ഛനും മകളുമുണ്ട്. മകളുടെ പേര് മോഹിപ്പിക്കുന്ന പേരായിരുന്നു, വൈഗ. ഒരു നദിയുടെ പേരാണ് വൈഗ. എന്നാൽ ഈ മകൾ ഒഴുകിത്തുടങ്ങും മുമ്പേ ഒഴുക്കുനിലച്ച നദിയാണ്. കഴിഞ്ഞ ദിവസം മാതൃഭൂമി ദിനപത്രത്തിൽ ക്രിമിനോളജിസ്റ്റായ ഡോക്ടർ ഫെബിൻ ബേബി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. വൈഗയുടെ മരണത്തിന്റെ കൃത്യമായ ചിത്രം ലഭിക്കണമെങ്കിൽ അച്ഛനായ സനുവിൽ നിന്ന് തന്നെ ഉത്തരങ്ങൾ പുറത്തുവരണം. വിവിധ കോണുകളിൽ നിന്ന് നോക്കിക്കാണാവുന്നൊരു കേസ്. അനിയന്ത്രിതമായ ദേഷ്യവും വിഷാദവും ഒരു വ്യക്തി പുറത്തുവിടുന്നത് പല രീതിയിലാകും. ആ സമയത്ത് ദേഷ്യം, നിരാശ എന്നിവയെല്ലാം ചിലപ്പോൾ ചിന്തകൾക്കപ്പുറമായി പ്രവർത്തിച്ചേക്കാം. അന്ധവിശ്വാസത്തിന്റെ സാധ്യതകളും തള്ളിക്കളയാനാവില്ല. ഒരു സാധാരണ മനുഷ്യന് സ്വന്തം മകളുടെ മരണവും അത് താൻമൂലമെന്ന ചിന്തയും മനസ്സിന് സ്ഥിരത നൽകില്ല. ആ സമയം എന്തു ചെയ്യുമെന്ന് പറയാൻ സാധിക്കില്ല. സംഭവം നടന്ന് കുറച്ചു ദിവസങ്ങളിൽ അയാളുടെ മനസ്സ് അസ്ഥിരമായിരിക്കും. അയാളിലുണ്ടാകുന്ന കുറ്റബോധവും ഭീതിയും അപമാനവും ഇത് പിന്നീട് പിടിക്കപ്പെടുന്നതിനു വേണ്ടി സ്വയം CCTVക്ക് മുന്നിൽ നിൽക്കുന്ന സ്ഥിതി വരെ എത്തിച്ചേക്കാം. സമൂഹത്തിലുള്ള ബന്ധങ്ങളുടെ അധപതനം ഇതിനൊരു കാരണമാകാം. വ്യക്തി ഒരു ബന്ധത്തിലുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ പ്രകടമാക്കുക മറ്റൊരു ബന്ധത്തെ നശിപ്പിച്ചുകൊണ്ടാകാം. അമർഷവും പ്രശ്നങ്ങളും വൈഗയുടെ മരണത്തിലേക്ക് വഴിവെച്ചതാകാനും സാധ്യതയുണ്ട്. സമൂഹത്തിൽ ചിന്താശേഷി കുറയുന്നതിന്റെ പ്രധാന കാരണമാണിത്. നമുക്കറിയില്ല എന്താണ് വൈഗയുടെ മരണത്തിന് കാരണമെന്ന്, എന്താണ് അവളുടെ അച്ഛനായ സനുമോഹന് സംഭവിച്ചത് എന്ന്. കാട്ടാക്കട MLA IB സതീഷ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കുറിച്ച വികാരപരമായൊരു കുറിപ്പുണ്ട്. അതിങ്ങനെയാണ്: കൊഴിഞ്ഞുവീണ വൈഗപ്പൂവ് പറയുന്നത്, ഇന്ന് രാവിലെ വീട്ടുമുറ്റത്ത് വന്നുവീണ പത്രങ്ങൾക്ക് ഇത്തിരി കനം കൂടുതലായിരുന്നു. വൈഗമോളുടെ പാൽപുഞ്ചിരി ഹനിച്ചവന്റെ കഥ അതിൽ ഉള്ളതിനാലാകാം അങ്ങനെ തോന്നിയത്. കുട്ടികൾ പൂക്കളാണെന്ന് ഇതേ പേജിൽ എഴുതിയിട്ട് 2 ദിവസങ്ങളാകുന്നതേയുള്ളൂ. വൈഗമോളെ, പത്രത്താളുകളിൽ നിന്ന് കണ്ണെടുക്കുമ്പോഴും കൊളുത്തി വലിക്കുന്നൊരു വിലങ്ങ് തീർത്ത് നീ മനസ്സിലിങ്ങനെ. ആഡംബരത്തിന്റെ ഭ്രമങ്ങളിൽ അന്ധമായി മുങ്ങിപ്പോയവരുടെ ജീവിതവീഥികൾ ചെന്നെത്തുന്ന ഇരുട്ടിടങ്ങളെക്കുറിച്ച് എഴുതാൻ കാലം അടയാളമാക്കിയത് നിന്നെയാണല്ലോ എന്നോർക്കുമ്പോൾ ഹൃദയത്തിൽ ഒരു നെരിപ്പോട് നീറിപ്പുകയുന്നു. സ്വന്തം രക്തത്തിന്റെ അവസാന ശ്വാസവും പിടച്ചിലും അയാൾ എങ്ങനെയാകും കണ്ടുനിന്നിട്ടുണ്ടാവുക? ഒരച്ഛനായ അയാൾക്ക് ഇതെങ്ങനെ സാധ്യമായി? അതിൽ മറ്റൊന്നും കൂടി പറയുന്നുണ്ട്, ആർത്തി നിർത്താത്ത ഓട്ടമായി മാറുമ്പോൾ മനുഷ്യൻ മൃഗത്തെക്കാൾ അധപ്പതിക്കുന്ന പാഠങ്ങൾ എത്രയെത്ര. ആഡംബരവാസം തീർത്ത കടബാധ്യതകളുടെ നിലയില്ലാ കയറ്റിൽ നിൽക്കുമ്പോഴും സഹഫ്ളാറ്റുകാർക്ക് അയാൾ സൗമ്യൻ, വിനീതൻ, സൽസ്വഭാവി. കടബാധ്യതകളുടെ ചുഴികളിൽ മുങ്ങിത്താഴുമ്പോഴും മുഖംമൂടികൾ മാറി മാറി അണിഞ്ഞൊരു ഘോഷയാത്രയാക്കാൻ ശ്രമിച്ചു അയാൾ തന്റെ ജീവിതം. സമൂഹത്തെ ചൂഴ്ന്നു നിൽക്കുന്ന രോഗഗ്രസ്ത മനസ്സിന്റെ ഒരു പ്രതീകം കൂടിയാണ് അയാൾ. ഘാതകനായ പിതാവ്, കുടുംബ ബന്ധങ്ങളുടെ ശൈഥില്യം. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ആദ്യം പറഞ്ഞ കഥയിലെ അച്ഛനും അമ്മയുമാകാനാണ് നമുക്കേറെ ഇഷ്ടം. അങ്ങനെ ആകുക തന്നെ വേണം.